ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
பதிமூணாம் மந்திரம் தஸ்மை ச வித்வான் உபசன்னாய சம்யக் பிரசாந்த சித்தாய சமான்விதாய ஏனாட்சரம் புருஷம் வேத சத்யம் பாஜதாம் துத்ததோ பிரம்ம வித்யாம் தஸ்மை ச வித்வான் குரு பிரம்ம வித் உபசன்னாய பகதாய சமிக் யதா சாஸ்திரம் இத்தேதத் பிரசாந்த சித்தாய உபரத தர்ப்பாதி தோஷாய சமான்விதாய அஹேந்திரியோபரமேண யுக்த சர்வதோ விரக்த இத்தேதத் தஸ்மை ச வித்வான் அவித்வான் குரு யோக்யனாய சிஷ்யன் ஆ புருஷனை போதிப்பிச்சு குரு உபசதனம் அதினே குறிச்சாணும் கழிஞ்ச மந்திரத்தில் பண்ணது ஸ்ரோத்ரியம் பிரம்மநிஷ்டம் நாயகுருவினை சமிர்பாணியாய் சமிர்பார கிரகீதஹஸ்த என்னெல்லாம் பாஷகாரம் பண்ணு. இன்னொரு குருவினை சமீபிக்கணும், அங்கே சமீபிக்கிற தஸ்மை யோக்யனாய சிஷ்யனும் பிரம்மவித் உபசன்னாய பகதாய தன்னை சமீபித்தவன் எங்கே சமிக் உபசன்னாய யதாவிதி யதாசாஸ்திரம் யதாவிதி சாஸ்திரம் அனுசரித்து விதி பிரகாரம் சமீபித்தவன் விதியான பண்ணது சமிர்பாணியாய் ஸ்ரத்தையோடு கூடி சமீபித்தவன் பிரசாந்த சித்தாய உபரித தர்ப்பாதி தோஷாய அந்த கண்ணத்தில் நின்றும் தர்ப்பம் முதலாய தோஷங்களெல்லாம் உபரிமிச்சவன் சமீபித்தால் போரா, அவன் அந்த கர்ணம் குருவின் உபதேசத்தை கிரகிக்கிறதில் சட்சமாயிருக்கும். ഉപരത ദർപ്പാദി ദോഷായ അതിവിടെ കാണിക്കുന്നത് വിദ്യയുടെ ഫലത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മവിദ്യ ആരും അധികാരിയാണ്, പക്ഷെ വിദ്യ ഫലം ചെയ്യണമെങ്കിൽ ഈ പറയുന്ന യോഗ്യത ഉള്ളവനെ ഫലം ചെയ്യും. മുഖ്യമായ ഫലം അതിൻ്റെ ദർപ്പാദി ദോഷങ്ങൾ ഉപരിതമായിരിക്കുന്ന സമാന്യതായ ബാഹ്യേന്ദ്രിയ ഉപരമേണ ചെയ്യുക്തായ ബാഹ്യേന്ദ്രിയ ഉപരമം. അതുകൊണ്ട് നമ്മുടെ ഭാഷകാരൻ ഉദ്ദേശിക്കും കർമ്മത്യാഗം, കർമ്മനിവൃത്തി. കർമ്മനിവൃത്തി വന്നവനായിരിക്കണം. കർമ്മത്യാഗം വന്നവനായിരിക്കണം എന്ന് വെച്ചാൽ അതിന് മുമ്പുള്ള സാധനകളിലൂടെയെല്ലാം കടന്നു പോയവനായിരിക്കണം. കർമ്മനിവൃത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ഗുരുവിൻ്റെ സമീപത്ത് ചെല്ലുക. പക്ഷെ അവിടെ ബാഹ്യേന്ദ്രിയ ഉപരമ സംഭവിക്കത്തില്ല. കർമ്മത്തെ വേണ്ടെന്ന് വെച്ചിട്ട് ഗുരുവിന്റെ സമയത്ത് ചെല്ലുകയായിരുന്നു. എവിടെയെല്ലാം കർമ്മത്യാഗത്തെ കുറിച്ച് പറയുന്നുണ്ടോ അദ്വൈതത്തിൽ വിശേഷിച്ച് അവിടെയൊന്നും ഒരു കർമ്മത്തിന്റെ ഇരിക്കുന്ന പോലെ കർമ്മത്തെ ഉപേക്ഷിക്കലല്ല പറയുന്നു. കർമ്മത്തെ ഉപേക്ഷിക്കുക, നേരെ ഗുരുവിന്റെ സമീപത്ത് ചെല്ലുക. ഇന്നിപ്പോ നമ്മൾ ചെയ്യുന്നതല്ല, വീട് ഉപേക്ഷിക്കുന്നു, ആശ്രമത്തിൽ പോകുന്നു. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. അതുപോലെ കർമ്മത്തെ ഉപേക്ഷിക്കുക, ഗുരുവിനെ സമീപിക്കുക, അതല്ല. അവിടെ എല്ലാം സൂചിപ്പിക്കുന്ന എന്താണ്? ബാഹ്യേന്ദ്രം പരതി എന്നാണ്. അതുകൊണ്ട് ഭാഷകാരൻ ഇവിടെ ആ വാക്യത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു, ബാഹ്യേന്ദ്രിയ ഉപരമണം അത് സംഭവിക്കുന്നു. സാധനയുടെ ദൃഷ്ടിയിൽ പറയുന്നതാണ്. അതായത് ഒരുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കർമ്മത്യാഗത്തെ കുറിച്ച് പറയുന്നു. പല ഭാഗത്തും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ കർമ്മമെന്ന് പറയാതെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബാഹ്യേന്ദ്രിയ ഉപരമണം. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കർമ്മത്യാഗം കൊണ്ട് ബാഹ്യേന്ദ്രിയ ഉപരമണം സംഭവിക്കത്തില്ല. പക്ഷെ കർമ്മത്യാഗത്തിലൂടെ സംഭവിക്കേണ്ടത് ബാഹ്യേന്ദ്രിയ ഉപരമണമാണ്. അത് വ്യക്തിയുടെ യോഗ്യത ആശ്രയിച്ചിരിക്കുന്നു. അവിടുത്തെ കർമ്മ ബാഹ്യേന്ദ്രിയ ഉപരമണം ഒരാള് കർമാനുഷ്ഠാനത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ്. ഗുരുവൻ കർമ്മം ചെയ്യുന്നു, പക്ഷെ കർമ്മം എങ്ങനെ ചെയ്യണമെന്നും അവനറിയത്തില്ല. കർമ്മത്തെ സഹജമായി ചെയ്യുന്നു. ശാസ്ത്രീയമായ കർമ്മങ്ങൾ എന്നുവെച്ചാൽ വേദത്തിലും മറ്റും വിധി കർമ്മങ്ങളാണെങ്കിൽ വിധിപ്രകാരം ചെയ്യുന്നു. അല്ല തനിയെ പ്രാപ്തമാകുന്ന കർമ്മങ്ങൾ, ഇന്നത്തെ കർമ്മങ്ങളാണെങ്കിൽ സഹജമായി ചെയ്യുന്നു. കർമ്മം എങ്ങനെ പ്രാപ്തമാകുന്നോ അതുപോലെ ചെയ്യുന്നു. ആ കർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രയോജനമില്ല. എന്തുകൊണ്ട്? അവിടെ ബാഹ്യേന്ദ്രിയപരമ സംഭവിക്കത്തില്ല. ആ കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കും. കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കുന്നിടത്താണ് കർമ്മത്യാഗം തുടങ്ങുന്നത്. കർമ്മത്യാഗം കർമ്മയോഗത്തിലാണ്. ധാരാളം തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കർമ്മത്തെ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആൾക്കാർ ഓടിപ്പോയി ഋഷികേശത്ത് പോയി സന്യാസം സ്വീകരിക്കും. കർമ്മം തിരിച്ചു എന്നാണ് എന്റെ മനസ്സിൽ കരുതുന്നത്. പക്ഷെ ബാഹ്യേന്ദ്രിയ ഉപരമണം സംഭവിക്കാതെ എങ്ങനെ കർമ്മത്യാഗം സംഭവിക്കും? അതൊരിക്കലും സംഭവിക്കത്തില്ല. വിരജാഹോമം നടത്തിയെന്നോ ഒരു മന്ത്രം സ്വീകരിച്ചതുകൊണ്ടോ പരീക്ഷാ മന്ത്രം അത് ഉച്ചരിച്ചതുകൊണ്ടോ ഒന്നും കർമ്മത്യാഗം സംഭവിക്കത്തില്ല. ഇത് കേവലം ബാഹ്യമായ ചടങ്ങുകൾ. ഒരു ജീവനൻ പ്രത്യക്ഷമായ ഒരു തരത്തിലുള്ള സ്വാധീനവും അതിനൊന്നും ചെലുത്താൻ കഴിയത്തില്ല. ആന്തരികമായ എന്തെങ്കിലും അവന്റെ അന്ധകരണത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയാൽ അത് പ്രത്യക്ഷമാവും. പിന്നെ ശേഷിക്കുന്ന എന്തായിരിക്കും? കേവലം സന്യാസാഭിമാനം. ആ സന്യാസാഭിമാനത്തിന് വേണ്ടിയിട്ടാണോ പിന്നെ സന്യാസം സ്വീകരിക്കുന്നത് തന്നെ? ഇവിടെ അത് മാത്രമേ ശേഷിക്കത്തുള്ളൂ. ഇത് സംഭവിക്കത്തില്ല. ഇവിടെ പറയുന്ന ബാഹ്യേന്ദ്രിയ ഉപരമണം എന്ന് പറയുന്നത് സംഭവിക്കുന്നില്ല. അതിന് ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന ഈ സന്യാസമായിട്ടൊരു ബന്ധവുമില്ല. ഭാഷ്യകാരൻ പറയുന്ന കർമ്മത്യാഗം ബാഹ്യേന്ദ്രിയ ഉപരമണം അത് എങ്ങനെയാ സംഭവിക്കുന്നത്? ഒരുത്തൻ സഹജമായ കർമ്മങ്ങൾ ചെയ്യും. ചില അവന്റെ സാഹചര്യങ്ങളനുസരിച്ച് വന്നു ചേരുന്ന കർമ്മങ്ങൾ, അല്ലെങ്കിൽ അവന്റെ ദൃഢമായ സംസ്കാരം കൊണ്ട് അവന്റെ ഇച്ഛ അവനെ പ്രേരിപ്പിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ, അത്തരം കർമ്മങ്ങൾ അവൻ യോഗാത്മകമായി ചെയ്യുമ്പോൾ അവനിൽ കർമ്മത്യാഗം സന്യാസം ആരംഭിക്കുന്നു. ഈശ്വരാർപ്പണമായോ അഹന്താത്യാഗത്തോടുകൂടി കർമ്മഫല ആസക്തി കൂടാതെ ഇങ്ങനെയെല്ലാം പറയുന്ന രീതി ചെയ്യുന്നു. അവിടെ മുതലാണ് സന്യാസം തുടങ്ങുന്നത്. അതുകൂടാതെ സന്യാസം സാധ്യത അത് ക്രമേണ അവനെ ബാഹ്യേന്ദ്രിയ ഉപരമണത്തിൽ എത്തിക്കുന്നു. ആന്തരികമായി ഇവിടെ പറയുന്ന ദർപ്പാദി ദോഷങ്ങൾ അതിൽ സംഭവിക്കുന്നു. വാവനിൽ സന്യാസം സംഭവിക്കുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള സന്യാസം. അവിടെ വിരജാഹോമത്തിന്റെയോ പരീക്ഷാമന്ത്രത്തിന്റെയോ പ്രത്യേകിച്ച് ഏതെങ്കിലും ട്രസ്റ്റിന്റെയോ ഒന്നും ആവശ്യമില്ല. എന്നാണ് ഇവിടെ മുഖ്യമായി ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ചോദിക്കും, പിന്നെ ഇതെല്ലാം ചെയ്യുന്നതോ ഈ വേഷവും ഇതുമെല്ലാം അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് എല്ലാം പറഞ്ഞു വെച്ചത് വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്ദേശിച്ചിട്ട് അതെല്ലാം പറഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ, ബ്രാഹ്മണ നിർവേദമായ അസ്ത്യാകൃതഹൃതേന, അങ്ങനെ ചിന്തിക്കുന്നവർ. വൈദികമായ ധർമ്മങ്ങൾ വേദവിധിപ്രകാരം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നവർ, വൈദിക കാലഘട്ടത്തിലെ ത്രൈവർണികർ അവര്, മറ്റുള്ളവരത് ചെയ്തിരുന്നു. അവർക്ക് കർമ്മങ്ങൾ വിധിപ്രകാരം അനുഷ്ഠിക്കുന്നത് കൊണ്ട് കർമ്മത്തിന്റെ ത്യാഗത്തിനും ഒരു വിധി പറയുന്നതെല്ലാം ചെയ്തു. കർമ്മത്യാഗത്തിന്റെ വിധി പറഞ്ഞു. സഹജമായ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അവർ കർമ്മം വിധിപ്രകാരമല്ല അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് തന്നെ കർമ്മത്യാഗത്തിനും വിധിയുടെ ആവശ്യമില്ല. വിധിപ്രകാരം കർമ്മം ചെയ്യുന്നിടത്ത് ത്യാഗത്തിന് വിധിയുള്ളൂ. വിഹിതാനാം കർമ്മണ വിധിന പരിത്യാഗ. വിഹിതമായ കർമ്മങ്ങൾ അതിനെ വിധിപ്രകാരം പരിത്യജിക്കുന്ന സന്യാസം, അതാണ് അന്ന് നിലവിലിരുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ബാഹ്യേന്ദ്രിയ വിവരമാണ് സംഭവിക്കേണ്ടത്. ഒന്ന്, മറ്റ് കർമ്മങ്ങളില്ല, വിഹിതമായ കർമ്മങ്ങളേ ഉള്ളൂ. ബ്രാഹ്മണ നിർവേദമായ, ബ്രാഹ്മണന് വേറെ കർമ്മങ്ങളൊന്നുമില്ല, വേദം പറയുന്ന കർമ്മങ്ങളേ ഉള്ളൂ. അതെല്ലാം ആ വിധിപ്രകാരം തന്നെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു വിധിയില്ലാതെ അതിനെ വിടാൻ പറ്റത്തില്ല. അപ്പോൾ വിധിക്കനുസരിച്ച് കർമ്മത്തെ വിടുന്നു സന്യാസം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇന്ന് കാലമെല്ലാം മാറിപ്പോയി. മാറിക്കഴിഞ്ഞപ്പോൾ വിധിപ്രകാരം കർമ്മങ്ങളേ ഇല്ല. വേദവിധി അനുസരിച്ചോ അല്ലെങ്കിൽ സ്മൃതികളുടെ വിധി അനുസരിച്ചുള്ള കർമ്മങ്ങളില്ല. വൈദികവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അതിൻ്റെ വിദ്യാഭ്യാസമില്ല. ഉപനയനം യഥാകാലം ചെയ്യുന്നില്ല ആരും. യഥാകാലം വേദാധ്യയനം തുടങ്ങുന്നില്ല. വൈദിക സന്ധ്യകൾ ആരും അനുഷ്ഠിക്കുന്നില്ല. ഇനി ആരെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മറ്റെന്തെങ്കിലും കർമ്മങ്ങൾക്ക് ആനുഷംഗികമായിട്ടാണ്, ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന മറ്റേതെങ്കിലും കർമ്മങ്ങളുടെ ഒരു ഭാഗമാണ്, കേവലമായൊരു ചടങ്ങായിട്ട് മുഖ്യമായിട്ടല്ല. അപ്പോൾ അത് വിധി പ്രകാരമല്ല, വിധി അറിഞ്ഞിട്ടല്ല ചെയ്യുന്നു. ആ കർമ്മങ്ങൾക്ക് വിധിപ്രകാരം ചെയ്യാത്തത് കൊണ്ട് തന്നെ വിധിന പരിത്യാഗം ഇല്ല. അപ്പോൾ ഇന്നത്തെ ഈ ബാഹ്യമായ ഇതിലൊന്നും ഒരർത്ഥമില്ല. പിന്നെ ഇവിടെയാണ് സംഭവിക്കേണ്ടത്, ആന്തരികവും ബാഹ്യവുമായി ഇതിലൊന്നും സംഭവിക്കണം. ആന്തരികമായി ദർപ്പാദി ദോഷങ്ങൾ ഇല്ലാതാകണം. ബാഹ്യമായി ഇതിന്റെ ഉപരമണം സംഭവിച്ചാൽ അത് സന്യാസം. അതികവിഞ്ഞ് ഇതിനൊന്നും ഒരർത്ഥവുമില്ല. ഇത് രണ്ടും സംഭവിക്കുന്നു. ശമാന്യതായ ശമം സംഭവിക്കുന്നു ബാഹ്യമായി, ആന്തരികമായി ദോഷനിവൃത്തി സംഭവിക്കുന്നു. അതാണ് പരമാർത്ഥത്തിലുള്ള സന്യാസം. അത് ഇന്ന് വിഹിതമല്ലാത്ത ഇന്നത്തെ കർമ്മങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്നുണ്ട്, അത് സംഭവിക്കത്തില്ല. പണ്ട് പഴയ കാലഘട്ടത്തിൽ, വൈദിക കാലഘട്ടത്തിൽ മറ്റും വേദവിധി അനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നെങ്കിൽ ഇന്നൊരാൾക്ക് കർമ്മങ്ങൾ നിന്ന് മോചനം ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട്. കർമ്മങ്ങളുടെ ദോഷങ്ങളെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നുണ്ട്. ഇതിലയാൾ ആധ്യാത്മിക വിധി അനുസരിച്ച് ഇന്ന് അയാൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. പക്ഷേ വേദവിധിയല്ല, കാരണം വൈദികർമ്മമില്ലാത്തതുകൊണ്ട് ആത്മീയമായ വിധികളുണ്ട്. അതനുസരിച്ച് കർമ്മം അനുഷ്ഠിക്കുന്നു. അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ അയാളുടെ ആന്തരികമായ ദർപ്പാദി ദോഷങ്ങൾ ശമിക്കുന്നു. അയാൾക്ക് ബാഹ്യേന്ദ്രിയ ഉപരിധി ക്രമമായി സംഭവിക്കുന്നു. സംയുക്തായ സർവതോ വിരക്തായ, അവൻ പൂർണ്ണമായും വിരക്തനായിരിക്കുന്നു. വിരക്തി എന്ന് പറയുന്ന ആന്തരികമായ ഭാവം വരുന്നു. അപ്പോൾ കർമ്മങ്ങളോടും കർമ്മഫലത്തോടും ആസരാകും, മമതയില്ലാതെ ഈ ദർപ്പാദി ദോഷങ്ങൾ അഹന്താദി ദോഷങ്ങൾ ഒഴിവായി അയാൾ ശമം സംഭവിക്കുന്നു. അയാൾ സന്യാസം സംഭവിക്കുന്നു. അതിന് ബാഹ്യമായ ചടങ്ങുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഈ സന്യാസത്തേക്ക് പരിഷ്കരിക്കേണ്ട കാലം വളരെ കഴിഞ്ഞിരിക്കുകയാണ്. അത് തത്വത്തിൽ ഗ്രഹിക്കുന്നു, ബാഹ്യമായ അനുഷ്ഠാനത്തിനല്ല എന്നർത്ഥം. ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ ഈ കാലത്തിന് പറഞ്ഞതല്ല, പഴയ കാലത്തിന് വേണ്ടി പറഞ്ഞതാണ്. തത്വം ഏത് കാലത്തേക്കും വേണ്ടിയുള്ളതാണ്, അതിന് കാലപരിമിതിയില്ല. അപ്പോൾ തത്വത്തിൽ ഗ്രഹിക്കുമ്പോൾ ആന്തരികമായ ഭാവങ്ങളേ ഉള്ളൂ സന്യാസത്തിൽ. ബാഹ്യമായി ലോകത്തെ കാണിക്കാൻ സന്യാസത്തിലൊന്നുമില്ല. അതാണ് സർവതഃ വിരക്തി, പൂർണ്ണമായ വിരക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ പ്രത്യേകിച്ച് വീട് ഉപേക്ഷിക്കുന്നുണ്ടോ, അല്ല ഒരു ആശ്രമത്തിൽ പോയി താമസിക്കുന്നുണ്ടോ, പ്രത്യേകിച്ചൊരു വേഷം ധരിക്കുന്നുണ്ടോ, ഒന്നുകിൽ പറയുന്ന സർവത വിരക്തി സംഭവിക്കുന്നില്ല, എല്ലാവരുടെയും അനുഭവത്തിലുള്ള കാര്യമാണ്. എവിടെയായാലും ശരി, അവൻ്റെ ഉള്ളിൽ മോഹങ്ങളുണ്ടെങ്കിൽ പ്രപഞ്ചം മോഹിപ്പിക്കും. പ്രപഞ്ചം അല്ലെങ്കിൽ സംസാരം സർവട പോലെ വീട്ടിലായാലും ശരി, ആശ്രമത്തിലായാലും ശരി, കാട്ടിലായാലും ശരി, ഉള്ളിൽ മോഹം ഉണ്ടെങ്കിൽ അത് മോഹിപ്പിക്കും. അപ്പോൾ പിന്നെ ഈ കാലമാറ്റം കൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. ഇവിടെ പറയുന്നത് എന്താണ്? സർവതഃ വിരക്തായ, സർവതഃ വിരക്തി എന്നത് എല്ലാത്തിൽ നിന്നും അവന് ആന്തരികമായ വിരക്തി വരും. അതുത്തരേ സംഭവിക്കും, താത്വികമായി സംഭവിക്കും, ബാഹ്യമായ എന്തെങ്കിലും ഒരു ആചാരക്രമം കൊണ്ട് സംഭവിക്കത്തില്ല. ഇവിടെ ഞാൻ കർമ്മത്തെ ത്യജിച്ചു എന്നുള്ള മിഥ്യാഭിമാനം കൊണ്ട് സംഭവിക്കത്തില്ല. ഞാൻ സന്യാസിയായി എന്നുള്ള പരമഹംസാഭിമാനം അതുകൊണ്ട് സംഭവിക്കത്തില്ല. ആന്തരികമായി തന്നെ സംഭവിക്കുന്നു. ചോദിക്കും, എന്തിനാ പിന്നെ ഈ വേഷം കെട്ടിയത്? എല്ലാരും കെട്ടി, ഞാനും കെട്ടി, അതിക്കഴിഞ്ഞൊന്നുമില്ല. അതിലർത്ഥമില്ല എന്നറിയ. ആന്തരികമായ മാറ്റം ആണ് ഭാഷകാരൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബാഹ്യമായ സന്യാസത്തെ അല്ല. ബാഹ്യേന്ദ്രിയ ഉപരമണവും സർവതഃ വിരക്തിയും ആന്തരികമായി തന്നെ സംഭവിക്കുന്നു. ആന്തരികമായി സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ബാഹ്യമായിട്ട് വേഷഭൂഷകളൊന്നും ആവശ്യമില്ല. അതാണ് അതിൻ്റെ പരമാർത്ഥം. അപ്പം അതിന് ശമം ബാഹ്യേന്ദ്രിയ ഭ്രമണം വിലക്കി എന്ന് പറയുന്നത് പഴയകാലത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളല്ല, ബാഹ്യമായ കർമ്മത്യാഗമല്ല. കർമ്മത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അല്ല അവിടെ ഉദ്ദേശിക്കുന്നു. അവിടെ കർമ്മം അനുഷ്ഠിച്ചത് തന്നെ തീരുന്നു, ചെയ്യേണ്ടത് കർത്തവ്യവുമായി വന്നു ചേരുന്നു. അല്ല, നിങ്ങൾ കർമ്മത്തെ ഉപേക്ഷിച്ചാലും കർമ്മം നിങ്ങൾ ഉപേക്ഷിക്കത്തില്ല, കർമ്മം കൂടെ വരും. അപ്പോൾ അത് ചെയ്യേണ്ടി വരും. ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ കർമ്മം അനുഷ്ഠിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ സർവകർമ്മ ത്യാഗരൂപത്തിലുള്ള സന്യാസം ഇല്ലാതെ വരും. അപ്പോൾ എന്താണ് സർവകർമ്മ ത്യാഗം എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കും. അപ്പോൾ കർമാനുഷ്ഠാനത്തിലൂടെയാണ് അത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കും. ആ കർമാനുഷ്ഠാനത്തിലൂടെ അത് സംഭവിച്ചാൽ പിന്നെ ബാഹ്യേന്ദ്രിയ ഉപരതി വരും. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കർമ്മത്തെ ഉപേക്ഷിക്കാം, അതിനൊന്നും സാധ്യമല്ല. ആദ്യത്തെ ഉപേക്ഷിക്കുക, പിന്നെ ബാഹ്യേന്ദ്രിയ ഉപരമണം അത് സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ ബാഹ്യേന്ദ്രിയ ഉപരതിക്ക് വേണ്ടി കർമ്മങ്ങൾ വേണ്ടെന്ന് വയ്ക്കുക, അതാണ് അത് സാധ്യമല്ല. ഭാഷകാരം പറയുന്നത് ബാഹ്യേന്ദ്രിയ ഉപരതിയാണ്. അത് പ്രാപിക്കുന്നതിന് ഒരു പ്രവൃത്തിയും വേണ്ട എന്ന് ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. പ്രവൃത്തികൾ ചെയ്യേണ്ട സമയത്ത് പ്രവൃത്തി ചെയ്തു തന്നെ തീരുന്നു, പ്രവർത്തിച്ചേ പറ്റും, അതൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയത്തില്ല. പക്ഷെ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതിനാണ് വിധി, ആത്മീയമായ വിധി. വൈദിക വിധി അല്ല, കർമ്മവിധിയല്ല, അത് കർമ്മയോഗവും മറ്റും. അങ്ങനെ ബാഹ്യേന്ദ്രിയ ഉപരമണം സംഭവിക്കുമ്പം അതിനുശേഷമേ കർമ്മത്യാഗത്തിന് അർത്ഥമുള്ളൂ. അവിടെ കർമ്മത്യാഗം സംഭവിച്ചാൽ ശരി, അവിടെയും ആ കർമ്മത്യാഗത്തിന്റെ പൂർണ്ണതയിൽ കർമ്മം അനുഷ്ഠിക്കുന്നോ വിടുന്നോ എന്നുള്ളതിന് പ്രസക്തിയുണ്ട്. കർമ്മം വിടുന്നത് പോലെ തന്നെ അനുഷ്ഠിക്കാം, അനുഷ്ഠിക്കുന്നതിന് തുല്യം തന്നെ കർമ്മം വിടുന്നത്. അതാണ് സമാന്യതായ ബാഹ്യേന്ദ്രിയ ഉപരമേണ സയുക്തായ സർവത്തോ വിരക്തായ ഇത്യേത്. നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോൾ ഒരാൾക്ക് ആധ്യാത്മികാസയുണ്ടായി, സന്യാസത്തോട് താല്പര്യമുണ്ടായി, അയാള് ആശ്രമത്തിൽ പോകുന്നു, ഗുരുവിനെ സമീപിക്കുന്നു, അയാളുടെ ജിജ്ഞാസ കൊണ്ട് അയാൾ ശരിക്കും ഇതിന് ആഗ്രഹിക്കുന്നവനാണെന്ന് കാണുമ്പോൾ ഗുരു എന്ത് ചെയ്യുന്നു, അയാൾക്ക് ശരിയെന്നാ സന്യാസം, സന്യാസ ദീക്ഷ കൊടുക്കുന്നു, സന്യാസിയാണ്. പക്ഷെ ഒന്ന് കാണോ, അയാൾ ജിജ്ഞാസയുണ്ട്, പക്ഷെ സർവത്തോ വിരക്തായ അത് സംഭവിക്കുന്നുണ്ട്. സർവതഹ വിരക്തി അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ബാഹ്യസന്യാസം സ്വീകരിക്കുന്നവരുടെ അത് കാണാറില്ല, ഈ സർവതഹ വിരക്തി. ചില കാര്യങ്ങളിൽ നിന്നൊക്കെ വിരക്തി കാണും, ചില കാര്യങ്ങളിൽ ആസക്തിയും കാണും, അല്ലാതെ സർവതഹ വിരക്തി അത്. സന്യാസിമാർ ദയവായി ക്ഷമിക്കുക. സർവത വിരക്തിയാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. അത് നമ്മൾ ഈ സന്യാസ സ്വീകരിക്കുന്നുണ്ട്, അത് സംഭവിക്കുന്നുണ്ടെന്ന് സന്യാസിക്ക് സ്വയം തന്നെ ഉള്ളിലറിയാം. അപ്പോൾ അതല്ല അപ്പോ മുഖ്യം. മുഖ്യമായ കാര്യത്തിനാണ് ഇവിടെ പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ, അത് വന്നു കഴിഞ്ഞവനെ ഈ ഉപദേശം ഫലം ചെയ്യൂ, അതാണ് ഇവിടെ പറഞ്ഞത്, ഇവിടെ പറഞ്ഞു വരുന്നത്. അത് പറയേണ്ടത് എന്തുകൊണ്ട്? നമ്മൾ ആവർത്തിച്ച് ഈ തത്വം ശ്രമിച്ചാലും അത് സ്വയം ഗുരുവിന് ബോധ്യപ്പെടുന്നു, എനിക്കത് ഫലം ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ചിലർക്കത് ഫലം ചെയ്യുന്നുണ്ടാകാം, പലർക്കും അത് ഫലം ചെയ്യാതിരിക്കാം. ആർക്ക് ഫലം ചെയ്യുന്നു, ആർക്ക് ഫലം ചെയ്യുന്നില്ല എന്ന് അവനവനാണ് തീരുമാനിക്കുന്നത്, മറ്റൊരാൾക്ക് പറയാൻ വയ്യ. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ അത് വിദ്യയുടെ തകരാറാണോ? ഈ വിദ്യ എന്തുകൊണ്ട് ഫലം ചെയ്യുന്നില്ല? അതിന് ഉള്ള സമാധാനമാണ് ഇവിടെ പറഞ്ഞത്. സർവത വിരക്തായ അങ്ങനെ യുക്തായ യോഗ്യതയുള്ളവനെ ഫലം ചെയ്യത്തുള്ളൂ. ഏന വിജ്ഞാനേന യുജാ വിദ്യയാ പരയാ അക്ഷരം അദൃശ്യാദി വിശേഷണം തദേവ അക്ഷരം പുരുഷ ശബ്ദവാച്യം പൂർണാദ പുരിശൈനാച സത്യം തദേവ പരമാർത്ഥ സ്വാഭാവ്യാദ് അക്ഷരം അക്ഷരണ അക്ഷതത്വ അക്ഷയത്വച്ച വിജാനാദി ഏന അക്ഷരം പുരുഷം വേദ എന്ന ഭാഷകാരൻ വ്യാഖ്യാനിക്കുകയാണ്. ഇവിടെ അക്ഷരം എന്ന് പറഞ്ഞാൽ ആത്മാവ്, ഇനി അടുത്തൊരിടത്ത് അക്ഷരം എന്ന് പറഞ്ഞാൽ അവ്യാകൃതം. ഒരേ ശബ്ദത്തിന് സാഹചര്യം അനുസരിച്ച് അർത്ഥം വ്യത്യാസം വരും. ഏന വിജ്ഞാനേന യയാ വിദ്യയാ പരയാ പര പരാവിദ്യ അതിനെ കുറിച്ച് പറയുന്നു. പരാവിദ്യ ഫലവത്താണ്. ഇവിടെ പറയുന്ന അപരാവിദ്യ ഫലവത്തായ ഒരുവനെ കുറിച്ചാണ്. അപരാവിദ്യ എന്താണെന്ന് അറിഞ്ഞു, അനുഷ്ഠിച്ചു, അതിന്റെ ഫലങ്ങളെല്ലാം അനുഭവിച്ചു, അതെല്ലാം ഒട്ടക്കം മതിയായ ഒരാൾ. അവന് ഏയാ വിദ്യയാ പരയാ അക്ഷരം വേദ, ഏതൊരു വിദ്യ കൊണ്ടാണ് അവൻ അക്ഷരത്തെ ഗ്രഹിക്കുന്നത്? അത് ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. അദൃശ്യാദി വിശേഷണം പരാവിദ്യയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ എത്തത് അദൃശ്യം ഗ്രാഹ്യം അലക്ഷണം അചിന്ത്യം എന്നെല്ലാം പറഞ്ഞ് തദൈവ അക്ഷരം. അങ്ങനെ തന്നെ ഇവിടെ പുരുഷം വേദ എന്നൂടെ പറഞ്ഞു. പുരുഷ ശബ്ദവാച്യം അക്ഷരം അന്യം അല്ല എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുരുഷ ശബ്ദം പ്രയോഗിക്കുന്നത്. ആ അക്ഷരം ഇതിന്റെ തന്നെ വാസ്തവ സ്വരൂപമാണ്, തന്നെ പ്രത്യേക സ്വരൂപമാണ്, നിനക്ക് സദാ പരോക്ഷമായിരിക്കുന്നതാണ്. അത് പുരുഷ ശബ്ദവാച്യം. ശ്രുതിയിൽ പലപ്പോഴും പുരുഷ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിലാണ്, അല്ല ആണെന്നുള്ള അർത്ഥത്തിലല്ല.